ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി സി എം എ ഇന്ത്യയും കൂടാതെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ തമ്മിലുള്ള വ്യത്യാസമാണ്. പല ചോദ്യങ്ങളും വന്നിരുന്നു, അതായത് സി എ സി എം എ എം ബി എ ഇതിൽ ഏതാണ് നല്ലത്, ഇത് എപ്പോൾ എടുക്കണം, എന്തൊക്കെയാണ് സാലറി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫീസ് എത്രയാണ്, ഇത് പഠിക്കാൻ ആവശ്യമായ സമയപരിധി അതായത് ഡ്യൂറേഷൻ എത്രയാണ്, എന്താണ് എലിജിബിലിറ്റി, ഇത് പഠിച്ചത് കൊണ്ട് ഗ്ലോബൽ റെക്കഗ്നിഷൻ അതായത് ഇന്ത്യക്ക് പുറത്ത് എന്താണ് സാധ്യത, അങ്ങനെ പല പല ചോദ്യങ്ങൾ. സോ ഇന്ന് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോ ഈ കാര്യങ്ങളൊക്കെ വളരെ ബ്രീഫായി ഡിസ്കസ് ചെയ്യുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എയും കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് സി എം എയും കൂടാതെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം സി എ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഐ സി എ ഐ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. ആ ഒരു ക്വാളിഫിക്കേഷനാണ് സി എം എ ആണെങ്കിൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സി എം എ, അല്ലെങ്കിൽ അതിനെ നേരത്തെ കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻറ്റ് സി ഡബ്ല്യു എ എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ ഐ സി എ ഐ ആണ്. നേരത്തെ ഇതിനെ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഐ സി ഡബ്ല്യു എ ഐ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ലെവൽ പ്രോഗ്രാമാണ്. സോ നമുക്കറിയാം എം ബി എ എടുക്കേണ്ടത് പൊതുവേ അണ്ടർ ഗ്രാജുവേഷൻ യു ജി കഴിഞ്ഞതിന് ശേഷമാണ്. സോ ഈ രണ്ട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം അവിടെയാണ്. ഇനിയുള്ളതാണ് ഗ്ലോബൽ റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചാൽ ഇന്ത്യയിൽ മാത്രമാണ് സാധ്യത, അതല്ലെങ്കിൽ പുറത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യക്ക് പുറത്തും നല്ല റെക്കഗ്നിഷനുള്ള ഒരു പ്രോഗ്രാമാണ് സി എ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രീസിൽ. നേരെ മറിച്ച് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സി എം എ എന്നുള്ളത് ഗ്ലോബൽ റെക്കഗ്നിഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ അകത്ത് നിങ്ങൾ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രോഗ്രാമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതൊരു ഐഡിയൽ ഡെസ്റ്റിനേഷനാണ്. എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നിങ്ങൾക്ക് ജോബുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. അടുത്ത ചോദ്യമാണ് ഇന്ത്യയുടെ അകത്ത് ഇതിൻ്റെ സാധ്യത. നമുക്കറിയാം സി എ ആയാലും സി എം എ ഇന്ത്യ ആയാലും മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഫോർ ഇന്ത്യ ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. നേരെ മറിച്ച് എം ബി ആണെങ്കിലും ഇതേ അവസ്ഥയാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ നല്ല സാധ്യതയുണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് എം ബി എ ചെയ്ത് ഇന്ത്യയിൽ വരുന്ന ആളാണെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എ ഐ യുടെ സർട്ടിഫിക്കേഷൻ റെക്കഗ്നിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യമാണ് ഡ്യൂറേഷൻ, അതായത് സി എ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ എത്ര കാല പരിധി അല്ലെങ്കിൽ സമയപരിധിയാണുള്ളത്. നമുക്കറിയാം ട്വൽത്ത് കഴിഞ്ഞ് ഡയറക്ട്ലി സി പി ടി റൂട്ട് എന്ന് പറയാറുണ്ട്, 4.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് സി എ. അതല്ല നിങ്ങൾ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് സി എ എടുക്കാൻ പറ്റും, അതായത് എഴുതി തീർക്കാൻ പറ്റും. ഇഫ് യു ആർ ഗിവിങ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്, ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പാസ്സായി എടുക്കാൻ പറ്റുകയാണെങ്കിൽ 3 വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സി എം എ ഇന്ത്യ ആണെങ്കിൽ 2.5 മുതൽ 3 വർഷം വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. എം ബി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഇനി അടുത്ത ചോദ്യമാണ് എലിജിബിലിറ്റി, അതായത് ഇത് പഠിക്കാൻ എന്ത് എലിജിബിലിറ്റി മിനിമം ബേസിക് ക്വാളിഫിക്കേഷനാണ് ആവശ്യമായുള്ളത്. പ്ലസ് ടു കഴിഞ്ഞ കൂട്ടുകാർക്കും അണ്ടർ ഗ്രാജുവേഷനുള്ള കൂട്ടുകാർക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാവുന്നതാണ്. സി എം എ അതായത് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സി എം എയും 12th ഡിഗ്രി ഈ 2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. നേരെ മറിച്ച് എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാം വേണം എന്നുള്ളതാണ്. സോ ഏത് ഡിസിപ്ലിനുള്ള ആൾക്കാർക്കും അതായത് കൊമേഴ്സ് ആയാലും നോൺ കൊമേഴ്സ് ആയ ആൾക്കാർക്കും ഈ 3 കോഴ്സും ചെയ്യാൻ പറ്റും. സി എ ആണെങ്കിലും സി എം എ ആണെങ്കിലും എം ബി എ ആണെങ്കിലും. ഇനിയുള്ള ചോദ്യമാണ് എങ്ങനെയാണ് സി എ നേടാൻ പറ്റുന്നത്, എങ്ങനെയാണ് സി എം എ നേടാൻ പറ്റുന്നത്, എങ്ങനെയാണ് എം ബി എ നേടാൻ പറ്റുന്നത്. ആ ഒരു പ്രോസസ്സാണ്. സോ ചാർട്ടേഡ് അക്കൗണ്ടൻസി സി ആണെങ്കിൽ ആദ്യം കോമൺ പ്രൊഫഷൻസി ടെസ്റ്റ് സി പി ടി ഉണ്ട്. അതിനുശേഷം ഫൗണ്ടേഷൻ ലെവലാണ്. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷനാണ്. ഇതിനെ ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എക്സാം എന്നുകൂടി പറയാറുണ്ട്. അതിനുശേഷം നാലാമത്തതാണ് ഫൈനൽ എക്സാമിനേഷൻ. അഞ്ചാമത്തതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമായി ഉള്ളത്. സോ ഈ അഞ്ച് പ്രോസസ്സ് സ്റ്റെപ്പാണുള്ളത്. സി എം എ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇന്ത്യ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമെങ്കിൽ. ആദ്യമുള്ളത് ഫൗണ്ടേഷനാണ്, നാല് സബ്ജക്റ്റ് ഉണ്ട്. രണ്ടാമതായിട്ടുള്ളതാണ് ഇൻ്റർമീഡിയറ്റ്, അതായത് ഈ ലെവലിൽ നിങ്ങൾക്ക് എട്ട് സബ്ജക്റ്റ് ഉണ്ടാകും. അവസാനത്തതാണ് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ളതാണ് എട്ട് സബ്ജക്റ്റുള്ള ലെവൽ. അതിനുശേഷം ഒരു ആറ് മന്ത് മിനിമം നിങ്ങൾക്ക് ട്രെയിനിങ് വേണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കുക. എം ബി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അഡ്മിഷൻ നേടി നിങ്ങളുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവിടെ സെമസ്റ്റർ വൈസ് ആയിരിക്കാം, ഇയർ വൈസ് ആയിരിക്കാം, ഏതായാലും അതിനടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് ഉണ്ടാവും. പഠിച്ചെടുക്കുക നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകും, കേസ് സ്റ്റഡീസ് പഠിക്കാനുണ്ടാവും. സോ അതാണ് പൊതുവെ ഒരു മാസ്റ്റേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ലേ ഔട്ട്. ഇനിയുള്ളതാണ് പാസിംഗ് റേറ്റ്, അതായത് സി എ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ആദ്യം അഡ്മിഷൻ എടുത്ത് എത്ര ആൾക്കാരാണ് സക്സസ്ഫുള്ളി പുറത്തു വരുന്നത്. 4-5% വരെ ഉള്ള ആൾക്കാരാണ് സി എയിൽ പാസ് റേറ്റായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് 100 പേര് ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ പുറത്തു വരുന്നത് 4-5 പേരാണ്. സി എം എയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്ററാണ് റിസൾട്ട്. അതായത് 10-15% വരെയാണ് പാസിംഗ് റേറ്റ്. അതായത് മൊത്തം 100 പേര് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 10-15 വരെ ആൾക്കാർ പുറത്തു വരുന്നു. എം ബി ആണെങ്കിൽ അതിൻ്റെ പാസിംഗ് റേറ്റ് എന്നുള്ളത് എബോ 80% ആണ്. അതായത് കൂടുതൽ ആൾക്കാർ പാസ്സാകുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. സോ ഈസിനെസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് എം ബി ആണ്. അതിനുശേഷം വരുന്നതാണ് സി എം എ, അതിനുശേഷമാണ് സി എ വരുന്നത്. ഇനിയുള്ളതാണ് ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. സി എ പഠിക്കുകയാണെങ്കിൽ 100,000 രൂപ നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് എല്ലാ ചെലവും കണക്ക് കൂട്ടിയാൽ ഏകദേശം 100,000 ചിലവ് വരും. ഇത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് അതല്ലെങ്കിൽ കോച്ചിങ് ഫീസ് കൂടാതെയുള്ള നിങ്ങളുടെ എക്സ്പെൻസാണ്. സി എം എ ഇന്ത്യ ആണെങ്കിൽ ഏകദേശം 100,000 തന്നെയാണ് ഇവിടെയും ചിലവ്. എം ബി ആണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്, ഗവൺമെൻറ് തലത്തിലാണോ പ്രൈവറ്റ് തലത്തിലാണോ എന്നൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഫീസ് ലെവൽ മാറാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും 100,000 മുതൽ 20, 30, 40 ലക്ഷം വരെ പോകാറുണ്ട്. അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എം ബി എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും. ഇനിയുള്ളതാണ് ആവറേജ് സാലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. സി എ പഠിച്ച കൂട്ടുകാർക്ക് ആവറേജ് സാലറിയായി പറയാൻ പറ്റുന്നത്, അതായത് മനസ്സിലാക്കാൻ പറ്റുന്നത് 7.5 ലക്ഷമാണ് പെർ ഇയർ ആയിട്ടുള്ളത്. നിങ്ങൾ സി എം എ ഇന്ത്യയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ 3-4 ലക്ഷം വരെയാണ് എൻട്രി ലെവലിൽ ഓൺ ആവറേജ് ഒരു വർഷത്തെ സാലറിയായി വരുന്നത്. അതെല്ലാം നിങ്ങൾ എം ബി എ എടുക്കുന്നതെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, അതായത് ഡിസ്റ്റൻസ് ആണോ പ്രൈവറ്റ് ആണോ അതല്ല റെഗുലറാണോ, നിങ്ങൾ ഏത് ലെവൽ യൂണിവേഴ്സിറ്റിയാണ് കോളേജാണ് സെലക്ട് ചെയ്തത്, അതിൻ്റെ എക്സ്പോഷർ എങ്ങനെയാണ് എന്നതിനൊക്കെ അനുസരിച്ചായിരിക്കും. സോ റഫ്ലി പറയുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം ഒരു വർഷം സാലറി കിട്ടും. അതായത് ഏറ്റവും കുറഞ്ഞ സാലറിയാണ്, ഏറ്റവും നല്ല സാലറി ഏറ്റവും കൂടിയ സാലറി 1 കോടി വരെ പോകാറുണ്ട്. അതായത് ഐ എംസിലൊക്കെ അഡ്മിഷൻ നേടി ആ രീതിയിൽ സക്സസ്ഫുള്ളി അവരുടെ എം ബി എ കൈക്കലാക്കുന്ന കൂട്ടുകാർ. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കുക, ഐ എമ്മിലുള്ള എം ബി എ എം ബി എ എന്നല്ല പറയാറ്. അതായത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ല, അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് പി ജി ഡി എം എന്നാണ് പറയാറ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എപ്പിസോഡ് കാണാവുന്നതാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നു. സോ ഓവറോൾ സി എ സി എം എ എം ബി എ ഇത് പഠിക്കുകയാണെങ്കിൽ ഏതാണ് നല്ലത് എന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക സി എ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്പർ 1. പക്ഷേ ഡിഫിക്കൽട്ടി ലെവലും വളരെ കൂടുതലാണ്. അതിനുശേഷം വരുന്നത് സി എം എ ആണ്, അതും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. നെക്സ്റ്റ് ടു സി എ നിങ്ങൾക്ക് ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇന്ത്യയിൽ ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തലത്തിൽ പഠിക്കാൻ അല്ലെങ്കിൽ അറിയാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കരിയർ പാത്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സി എം എ ഇന്ത്യ നല്ലതാണ്. അതായത് നെക്സ്റ്റ് ടു സി എ ഡിഫിക്കൽട്ടി ലെവൽ കുറവാണ്, നേരെ മറിച്ച് എം ബി ആണെങ്കിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്, അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏതായിരുന്നാലും എം ബി എ ഫൈനാൻസ് ആണ് കുറച്ചും കൂടി ഇതുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എം ബി എ ഫിനാൻസ് എന്നുള്ളത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ്, പക്ഷേ സി എയും സി എം എയുമായി ബന്ധപ്പെട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ കൂടി നല്ലത് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനോടൊപ്പം ഒരു മാസ്റ്റേഴ്സ് കൂടി ഉണ്ടാകുക, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനോടൊപ്പം ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കൂടി ഉണ്ടാകുക എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഇന്ന് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ സി എയും സി എം എയും എം ബി എയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഇൻ കമൻറ്റ് ബോക്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ്.